ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. ഏഷ്യൻ ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 5 ദിവസത്തെ സന്ദർശനത്തിനായി മൊറോക്കോയിലേക്ക്. ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും വാർഷിക യോഗത്തിൽ ധനമന്ത്രി പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇറ്റലി സന്ദർശനം പുരോഗമിക്കുന്നു. പ്രതിരോധ സഹകരണ കരാറിൽ ഇരുരാജ്യങ്ങളും ഒപ്പുവച്ചു. ഇസ്രയേൽ ഗാസ സംഘർഷം തുടരുന്നു. ഇരുവിഭാഗത്തും മരിച്ചവരുടെ എണ്ണം 1600 കടന്നു. ഹമാസ് ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. 16-ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. രാജ്യമൊട്ടാകെ ബോധവൽക്കരണ പരിപാടികൾ. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ നേരിടുന്നു. പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ വിശദമായി. ഹാങ്ചു ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഗെയിംസിൽ മികച്ച നേട്ടം കൈവരിച്ച കായിക താരങ്ങളെ പ്രധാനമന്ത്രി ചടങ്ങിൽ അഭിനന്ദിക്കും. ഏഷ്യൻ ഗെയിംസിൽ 28 സ്വർണം ഉൾപ്പെടെ 107 മെഡലുകളുമായി എക്കാലത്തെയും മികച്ച പ്രകടനമായിരുന്നു ഇന്ത്യ കാഴ്ചവച്ചത്. പരിശീലകരും ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെയും ദേശീയ കായിക ഫെഡറേഷനുകളുടെയും പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുക്കും. ഏഷ്യൻ ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച കായിക താരങ്ങൾക്ക് കേന്ദ്ര കായികമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂറും അഭിനന്ദനം രേഖപ്പെടുത്തി. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇന്ന് മൊറോക്കോയിലെ മാരക്കേഷിൽ ഔദ്യോഗിക സന്ദർശനം നടത്തും. ലോകബാങ്ക് ഗ്രൂപ്പിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും വാർഷിക യോഗങ്ങളിലും G20 യോഗങ്ങളിലും അവർ പങ്കെടുക്കും. വാർഷിക യോഗങ്ങളിൽ ലോകമെമ്പാടുമുള്ള ധനമന്ത്രിമാരും സെൻട്രൽ ബാങ്കർമാരും പങ്കെടുക്കും. 4-ാമത് G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ശ്രീമതി സീതാരാമനും RBI ഗവർണർ ശക്തികാന്ത ദാസും സഹ അധ്യക്ഷം വഹിക്കും. ഇന്തോനേഷ്യ, മൊറോക്കോ, ബ്രസീൽ, സ്വിറ്റ്സർലാന്റ്, ജർമ്മനി, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളുമായി ശ്രീമതി സീതാരാമൻ ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തും. ഇറ്റലി സന്ദർശനം നടത്തുന്ന രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇറ്റാലിയൻ പ്രതിരോധമന്ത്രി ഗൈഡോ ക്രൊസറ്റോയുമായി ഇന്നലെ കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ വ്യവസായ സഹകരണത്തിലെ സാധ്യതകൾ ചർച്ച ചെയ്ത ഇരുവരും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള കരാറുകളിൽ ഒപ്പുവച്ചു. പരിശീലനം, വിവര കൈമാറ്റം, സമുദ്ര അതിർത്തി സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടത്തിയതായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ടാൻസാനിയൻ പ്രസിഡന്റ് ഡോക്ടർ സാമിയ സുലുഹു ഹസന് ജവഹർലാൽ നെഹ്റു സർവകലാശാല ഓണററി ഡോക്ടറേറ്റ് നൽകി. ഇന്ത്യ ടാൻസാനിയ ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഡോക്ടർ ഹസൻ വഹിച്ച സുപ്രധാന പങ്കിനുള്ള ആദരമായാണ് ഡോക്ടറേറ്റ്. ഒരു വിദേശ രാജ്യത്തുനിന്ന് ആദ്യമായി ലഭിക്കുന്ന ഇത്തരമൊരു ആദരം എന്നെന്നും ഓർമ്മിക്കുമെന്ന് ഡോക്ടർ ഹസൻ പറഞ്ഞു. ടാൻസാനിയൻ പ്രസിഡന്റിനെ ആദരിക്കാൻ സാധിച്ചതിൽ ഇന്ത്യയ്ക്ക് അഭിമാനമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. 4 ദിവസത്തെ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തിയ ടാൻസാനിയ പ്രസിഡന്റ് സാമിയ സുലുഹു ഹസൻ ന്യൂഡൽഹിയിൽ നടക്കുന്ന വ്യാപാര നിക്ഷേപ ഫോറത്തിൽ പങ്കെടുക്കും. നഗരപദ്ധതികളിലെ നിക്ഷേപം 2014 മുതൽ ഗണ്യമായി വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി. 2014 മുതൽ 18 ലക്ഷം കോടി രൂപയിലധികം നിക്ഷേപിച്ചതായി ന്യൂഡൽഹിയിൽ നടന്ന 2023 ലോക ആവാസ ദിന സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് ശ്രീ പുരി പറഞ്ഞു. 2014 നഗര മാലിന്യ സംസ്കരണത്തിന്റെ അളവ് 17% ഇപ്പോൾ 76% ഉയർന്നു. സാമ്പത്തിക സ്രോതസ്സുകൾ സ്വരൂപിക്കുന്നതിന് മുനിസിപ്പൽ ബോണ്ടുകൾ പോലുള്ള നൂതന മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് മന്ത്രി നഗരസഭാ സ്ഥാപനം ോട് അഭ്യർത്ഥിച്ചു. 16-ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസിന് കൊച്ചിയിൽ ഇന്ന് തിരശീല ഉയരും. ഉച്ചകഴിഞ്ഞ് കേന്ദ്ര ഫിഷറീസ്, മൃഗസംരക്ഷണ, ക്ഷീരോത്പാദന മന്ത്രി പർഷോത്തം രൂപാല കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ കാർഷിക അനുബന്ധ മേഖലകളിലെ സുപ്രധാന പഠനങ്ങളും വികസന പ്രവർത്തനങ്ങളും ചർച്ച ചെയ്യുന്ന സമ്മേളനം ഇതാദ്യമായാണ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്നത്. ജമ്മുകാശ്മീരിൽ ഏറ്റുമുട്ടലിൽ 2 ഭീകരരെ വധിച്ചു. ഷോപ്പിയാനിൽ സൈന്യവുമായുണ്ടായ ഏറ്റുമുട്ടലിനിടെയാണ് ഭീകരർ കൊല്ലപ്പെട്ടത്. മേഖലയിൽ സൈന്യം തിരച്ചിൽ തുടരുകയാണ്. സിക്കിമിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 34. കാണാതായ 105 പേർക്കായുള്ള തിരച്ചിൽ തുടരുന്നതായി സിക്കിം ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കരസേനയുടെ ത്രിശക്തി സൈനിക അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് തിരച്ചിൽ. ഇന്നലെ 80 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. വിവിധയിടങ്ങളിൽ അകപ്പെട്ട് കിടക്കുന്നവരെ വ്യോമമാർഗം രക്ഷപ്പെടുത്തുന്നതിനുള്ള പരിശ്രമങ്ങളും പുരോഗമിക്കുന്നു. അന്തർ മന്ത്രാലയ കേന്ദ്ര സംഘം സിക്കിമിലെ പ്രളയബാധിത പ്രദേശങ്ങളായ മംഗൻ, നാഗ, ചുങ്താങ് മേഖലകളിൽ ഇന്ന് സന്ദർശനം നടത്തും. ഗ്യാങ്ടോക്, പഖ്യോങ് ജില്ലകളിലും ഫിഡാങ്, ലോവർ സോങ്ങു തുടങ്ങിയ മേഖലകളിലും സംഘം ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ന് ദേശീയ തപാൽ ദിനം. രാജ്യത്തെ തപാൽ വകുപ്പ് നൽകുന്ന സേവനങ്ങളെ ആദരിക്കുന്നതിന്റെ ഭാഗമായാണ് ദിനാചരണം. 1854 അന്നത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറലായിരുന്ന ലോർഡ് ഡൽഹൌസിയാണ് ഇന്ത്യയിൽ തപാൽ വകുപ്പിന് തുടക്കം കുറിച്ചത്. ഈ മാസം 13 വരെ നീണ്ടു നിൽക്കുന്ന ദേശീയ തപാൽ വാരാചരണത്തിന് ഇന്നലെ തുടക്കമായി. ഇസ്രയേൽ ഹമാസ് സംഘർഷം തുടരുന്നു. ഹമാസ് ബന്ദികളാക്കിയ കുട്ടികളെ ഉടൻ മോചിപ്പിക്കണമെന്ന് യുണീസെഫ് ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളിലേക്ക്.
ഇസ്രായേലും ഭീകരസംഘമായ ഹമാസും തമ്മിലുള്ള സംഘർഷത്തിൽ ഇരുവശത്തുമായി മരിച്ചവരുടെ എണ്ണം 1600 കവിഞ്ഞു. 900-ലധികം ഇസ്രായേലികൾ കൊല്ലപ്പെട്ടു. കുറഞ്ഞത് 2600 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ ബന്ദികളാക്കപ്പെട്ടു. സംഘർഷത്തിൽ 700 പലസ്തീനികൾ കൊല്ലപ്പെടുകയും 3726 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ ഇസ്രായേൽ പൂർണ്ണ ഉപരോധം പ്രഖ്യാപിച്ചു. മുന്നറിയിപ്പില്ലാതെ പലസ്തീൻ പൌരന്മാരെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയാൽ ബന്ദികളെ വധിക്കുമെന്നാണ് ഹമാസിന്റെ ഭീഷണി. യുഎൻ റിലീഫ് ആന്റ് വർക്ക്സ് ഏജൻസിയിൽ ഏകദേശം 137,000 പേർ അഭയം പ്രാപിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടേറസ് പറഞ്ഞു. സംഘർഷ മേഖലയിലെ സാഹചര്യം അതിവേഗം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് യുനിസെഫ് മുന്നറിയിപ്പ് നൽകി. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ജീവൻ രക്ഷാ സേവനങ്ങളും വിതരണങ്ങളും എത്തിക്കുന്നതിന് സഹായ പ്രവർത്തകർക്ക് സുരക്ഷിതമായ പാത ആവശ്യമാണെന്നും യുനിസെഫ് പറഞ്ഞു. ഗാസയിൽ ബന്ദികളാക്കിയ കുട്ടികളെ ഉടൻ സുരക്ഷിതമായി മോചിപ്പിക്കണമെന്നും യുനിസെഫ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റസൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇസ്രായേലിന് നേരെ ഹമാസ് നടത്തിയ ആക്രമണത്തെ ലോക നേതാക്കൾ അപലപിച്ചു. അമേരിക്ക, ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ, ഇറ്റലി എന്നീ രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ഹമാസിന്റെ മിന്നൽ ആക്രമണം യാതൊരു തരത്തിലും ന്യായീകരിക്കാൻ സാധിക്കുന്നതല്ലെന്ന് വ്യക്തമാക്കി. സംഗീത പരിപാടിക്കിടെ ആക്രമണം നടത്തിയതും മുതിർന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവരെ ബന്ദിയാക്കിയതും പ്രാകൃതവും കിരാതവുമായ നടപടിയാണ്. ഇസ്രായേലിന് സ്വയം പ്രതിരോധമൊരുക്കാൻ എല്ലാ സഹായവും എത്തിക്കുമെന്നും രാജ്യത്തലവന്മാർ അറിയിച്ചു. പലസ്തീൻ ജനതയുടെ ന്യായമായ അഭിലാഷങ്ങൾ അംഗീകരിക്കുന്നു. എന്നാൽ ഹമാസ് ആ അഭിലാഷങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല. അത് പലസ്തീൻ ജനതയ്ക്ക് ഭീകരതയും രക്തച്ചൊരിച്ചിലുമല്ലാതെ മറ്റൊന്നും നൽകുന്നില്ലെന്നും രാഷ്ട്രനേതാക്കൾ വ്യക്തമാക്കി. ഇസ്രയേലിലുള്ള മലയാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു. ഏതാണ്ട് 7,000 കേരളീയർ ഇസ്രയേലിൽ ഉണ്ടെന്നാണ് കണക്കാക്കിയിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി കത്തിൽ ചൂണ്ടിക്കാട്ടി. യുഎഇയിലെ അജ്മാൻ ടൂറിസം വികസന വകുപ്പ് ഇന്ത്യയിലെ എമിറേറ്റിന്റെ ടൂറിസവും നിക്ഷേപ സാധ്യതകളും പ്രദർശിപ്പിക്കാനുള്ള ദൌത്യത്തിലാണ്. അജ്മാൻ ടൂറിസം വികസന വകുപ്പ് ഡയറക്ടർ ജനറൽ മഹമ്മൂദ് ഖലീൽ അൽ ഹാഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ത്യൻ ടൂറിസം വ്യവസായത്തിലെ പ്രധാന പങ്കാളികളുമായി സജീവമായി ആശയവിനിമയം നടത്തുകയാണ്. ഈ മാസം 13 വരെ നീളുന്ന റോഡ് ഷോ ബംഗളൂരു, മുംബൈ, അഹമ്മദാബാദ് എന്നീ നഗരങ്ങളിലാണ് സംഘടിപ്പിക്കുന്നത്. ഇന്ത്യൻ ടൂറിസം ഉദ്യോഗസ്ഥർ, ട്രാവൽ ഏജൻസികൾ, ടൂർ ഓപ്പറേറ്റർമാർ, ഹോട്ടൽ മാനേജർമാർ എന്നിവരുമായി അർത്ഥവത്തായ പങ്കാളിത്തം വളർത്തുകയും സഹകരണം ശക്തിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ സംരംഭത്തിന്റെ പ്രാഥമിക ലക്ഷ്യം. ഐസിസി ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ന് 2 മത്സരങ്ങൾ. ധർമ്മശാലയിൽ നടക്കുന്ന ഇംഗ്ലണ്ട് ബംഗ്ലാദേശ് മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 31 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് നേടിയിട്ടുണ്ട്. ടോസ് നേടിയ ബംഗ്ലാദേശ് ബൌളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാൻ ശ്രീലങ്കയെ നേരിടും. ഹൈദരാബാദിലാണ് മത്സരം. അതേസമയം ലോകകപ്പിലെ ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം നാളെ അഫ്ഗാനിസ്ഥാനെതിരെ ഡൽഹി അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ നടക്കും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. മാനസികാരോഗ്യത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നത്. മാനസികാരോഗ്യ സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും എല്ലാവർക്കും പൂർണ്ണ മാനസികാരോഗ്യം ഉറപ്പുവരുത്താനുമാണ് ലോക മാനസികാരോഗ്യ ദിനാചരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. മാനസികാരോഗ്യം സാർവത്രികമായ ഒരു മനുഷ്യ അവകാശമാണ് എന്നതാണ് ഈ വർഷത്തെ മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ വിഷയം. നിയമസഭാ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച രാജ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ ചർച്ചകൾ ഊർജ്ജിതമായി. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, തെലങ്കാന, മിസോറാം സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമാണ് കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ തെലങ്കാനയിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കം കുറിക്കും. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ ജി കിഷൻ റെഡ്ഡിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഡൽഹി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ആം ആദ്മി പാർട്ടിക്കെതിരെ രാജ്യതലസ്ഥാനത്ത് ബിജെപി പ്രവർത്തകർ പ്രതിഷേധം നടത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഏഷ്യൻ ഗെയിംസിൽ ചരിത്ര നേട്ടം കൈവരിച്ച ഇന്ത്യൻ കായിക താരങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്രധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 5 ദിവസത്തെ സന്ദർശനത്തിനായി മൊറോക്കോയിലേക്ക്. ലോകബാങ്കിന്റെയും അന്താരാഷ്ട്ര നാണയനിധിയുടെയും വാർഷിക യോഗത്തിൽ ധനമന്ത്രി പങ്കെടുക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇറ്റലി സന്ദർശനം പുരോഗമിക്കുന്നു. പ്രതിരോധ സഹകരണ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇസ്രയേൽ ഗാസ സംഘർഷം തുടരുന്നു. ഇരുവിഭാഗത്തും മരിച്ചവരുടെ എണ്ണം 1600 കടന്നു. ഹമാസ് ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കൾ. 16-ാമത് കാർഷിക ശാസ്ത്ര കോൺഗ്രസിന് കൊച്ചിയിൽ ഇന്ന് തുടക്കം. കേന്ദ്രമന്ത്രി പർഷോത്തം രൂപാല ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ലോക മാനസികാരോഗ്യ ദിനം. രാജ്യമൊട്ടാകെ ബോധവൽക്കരണ പരിപാടികൾ. ICC ലോകകപ്പ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ട് ബംഗ്ലാദേശിനെ നേരിടുന്നു. പാകിസ്ഥാൻ ശ്രീലങ്ക മത്സരം അല്പസമയത്തിനകം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.